2024 March 4 തിങ്കളാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. മരപ്പെട്ടിയുടെ വികൃതികളും ഗവർണറുടെ ബ്രഹ്മാസ്ത്രവും വാരവിശേഷം പന്തിയിൽ നിന്ന് വിദുരർ എഴുതുന്നു. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന തമാശയായിട്ടാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മാത്രമല്ല ഗവർണർ വരെ പിണങ്ങിയെന്ന് വരാം. അവരുടെയൊക്കെ ഉറക്കം മാത്രമല്ല വെള്ളം കൂടി പോലും മുട്ടിക്കുന്ന ഭീകര ജീവിയല്ലേ കക്ഷി. കണ്ടാൽ പരമസാധു, ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കില്ല. മനുഷ്യരെ കണ്ടാൽ ഓടി ഒളിക്കും. നേരിട്ട് ആക്രമിച്ചാലേ ശൗര്യം കാട്ടു. രാത്രി സഞ്ചരനാണ്. ഓടിട്ട പഴയ വീടുകളുടെ മച്ചുകളും നാലുകെട്ടുകളുമാണ് ഇഷ്ടവാസ സ്ഥലം. മാംസഭോജിയല്ല, വെറും പച്ചക്കറി. പൂച്ചയുടെ മുഖം, പട്ടിയുടെ ശരീരം. ഇനി പൂച്ചയ്ക്ക് പട്ടിയിലെങ്ങാനും ഉണ്ടായതാണോ? പക്ഷേ വിഷയം അതല്ല. അനുവാദമില്ലാതെ ഈച്ചയ്ക്കും ഉറുമ്പിനും പോലും കിടക്കാനാവാത്തത്ര പഴുതടച്ച സുരക്ഷയുള്ള രാജ്ഭവനിലും ക്ലിപ്പ് ഹൌസിലും മറ്റു മന്ത്രി മന്ദിരങ്ങളിലുമൊക്കെ കക്ഷി എങ്ങനെ ഇത്ര കൂസലില്ലാതെ കണ്ണുവെട്ടിച്ച് വിലസുന്നു? മരപ്പെട്ടിയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൂടെ ക്ലിപ്പ് ഹൌസിന്റെ പോലും ഉറക്കം കെടുത്തുന്ന പുള്ളിയെ കല്ലും ഹെൽമറ്റും കൊണ്ട് ഒതുക്കാൻ DYFI ജീവൻ രക്ഷാ സ്കാഡുകളെ ഇറക്കിക്കൂടെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളർമാരുടെ ചോദ്യം. മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പെട്ടിയുടെ വികൃതികൾ പുറം ലോകം അറിഞ്ഞത് തന്നെ മുഖ്യമന്ത്രി പിണറായി സഖാവ് പറഞ്ഞിട്ടാണ്. ക്ലിപ്പ് ഹൌസിൽ വെള്ളം തുറന്ന് വെക്കാൻ പറ്റില്ല, മരപ്പെട്ടിയുടെ മൂത്രം കുടിക്കേണ്ടി വരും. വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കാൻ പോലും കഴിയുന്നില്ല. ഈ മരപ്പെട്ടിയെ കൊണ്ട് തോറ്റു. ഊരിപ്പിടിച്ച വാളുകൾക്കും നീട്ടിപ്പിടിച്ച വാരി കുന്തങ്ങൾക്കും ഇടയിലൂടെ നെഞ്ചുവിരിച്ചു നടന്ന സഖാവിന് വെറും ഒരു മരപ്പെട്ടിയെ പേടിയോ എന്ന് ചോദിക്കുന്നത് ഔചിത്യ കേടാണെന്ന് ട്രോളർമാർ ഓർക്കുക. പഴയ പല മന്ത്രി മന്ദിരങ്ങളുടെയും തട്ടിൻപുറങ്ങളിലും തൊടികളിലും വിലസി നടപ്പാണ് പുള്ളി. ക്ലിപ്പ് ഹൌസിലും മറ്റു മന്ത്രി മന്ദിരങ്ങളിലുമൊക്കെ വലിയ ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും ആണെന്നും പശുത്തൊഴുത്തിൽ വരെ AC ആണെന്നും എന്തൊക്കെ അപഖ്യാതികളാണ് ഈ പ്രതിപക്ഷം പറഞ്ഞു പരത്തിയത്. മരപ്പെട്ടികൾ അവർക്ക് സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന സത്യം പലരും അറിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാസസ്ഥലമായ കൺട്രോൾമെന്റ് ഹൌസിലും ഉണ്ടത്രേ മരപ്പെട്ടി ബാധ. സതീശൻ തന്നെയാണ് ഇത് പറഞ്ഞത്. ഇവിടെ ഒന്നിലധികം മരപ്പെട്ടിയുണ്ട്. പുലർച്ചെ 4 മണിയോടെ അത് കാരണം ഉണർന്നു. ഇക്കാര്യത്തിലെങ്കിലും പിണറായി സഖാവിനോട് സതീശൻ യോജിച്ചല്ലോ, ദൈവത്തിന് സ്തുതി. ഇരുവരും യോജിച്ച സ്ഥിതിക്ക് മരപ്പെട്ടിക്കെതിരെ നിയമസഭയിൽ ഏകകണ്ഠേയമായ പ്രമേയം പാസാക്കിക്കൂടെ എന്നാണ് ഒരു ട്രോളന്റെ സംശയം. ഗവർണറുടെ ഉറക്കം പോലും കെടുത്തിയെന്ന് കേട്ടപ്പോഴാണ് മരപ്പെട്ടി ഇത്ര വലിയ ആതങ്കവാദിയാണെന്ന് അറിഞ്ഞത്. രാജ്ഭവനിലെ മിക്ക മുറികളിലും മച്ചുകളിലും അതിനു മുകളിൽ ആകെ ഓടുകളിലുമാണ് മരപ്പെട്ടികളുടെ സുഖവാസ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ അവയ്ക്ക് രാജ്ഭവനിൽ കയറിപ്പറ്റാനാവുന്നില്ലത്രേ. ഗവർണർക്ക് അതിന്റെ സൂത്രവിദ്യ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും കൂടി പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ ഗവർണറും അവരും തമ്മിൽ ഇപ്പോഴുള്ള ഇരിപ്പുവശം വെച്ച് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ച് മരപ്പെട്ടികളെ ഇനി നിർബാധം കളിക്കാൻ വിടുമെന്നും കരുതേണ്ട. മന്ത്രിമന്ദിരങ്ങൾ മോടി ആക്കുന്നതിന് സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. മരപ്പെട്ടികൾ ജാഗ്രത. ഇത് താണ്ട ഗവർണർ. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥ് കോളേജിലെ പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ച സംഭവത്തിൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുകയും പകരം VC നിയമിക്കുകയും ചെയ്ത ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നവരിൽ BJP ക്കാർ മാത്രമല്ല UDF ക്കാരുമുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് ജഡ്ജിയുടെ സേവനം തേടി ഗവർണർ ഹൈക്കോടതിക്ക് കത്തെഴുതിയതിനെയും അവർ അഭിനന്ദിക്കുന്നു. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നുവെന്ന് ഭരണപക്ഷം ആരോപിക്കുമ്പോൾ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി എന്നാണ് ഗവർണറുടെ ഭാവം. കോളേജിൽ സിദ്ധാർത്ഥിനെ 3 ദിവസം തുടർച്ചയായി SFI ക്കാരുടെ ആൾക്കൂട്ട സംഘം പരസ്യമായി ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയിട്ടും അത് തടയാനോ പോലീസിൽ പരാതിപ്പെടാനോ വൈസ് ചാൻസലറോ ഡീനോ തയ്യാറായില്ലെന്നാണ് ഗവർണറും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ആരോപണം. കേസിലെ പ്രതികളെ CPMഉം പോലീസും സംരക്ഷിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ കേസിലെ 18 പ്രതികളെയും പോലീസ് പിടികൂടിയില്ലേ എന്നാണ് ഭരണപക്ഷത്തിന്റെ മറുചോദ്യം. എന്തായാലും തിരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിനെ അടിക്കാനുള്ള വലിയൊരു ആയുധമാണ് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയത്. നിയമസഭ പാസാക്കിയ ലോകായുത ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാതെ അയച്ചിട്ടും രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചയച്ചത് തങ്ങളുടെ ധാർമ്മിക വിജയവും ഗവർണർക്കേറ്റ തിരിച്ചടി ആണെന്ന് സർക്കാരും ഭരണപക്ഷവും. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ പിടികൂടുന്നതിനുള്ള ലോകായുത്തയുടെ പല്ലും നഖവും പറിച്ചു കളഞ്ഞതെന്ന് വിലപിച്ച് പ്രതിപക്ഷവും. അതിനിടെയാണ് അശ്വിനി പാദം പോലെ പൂക്കോട് സംഭവം. ലോകായുത്ത ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിൽ ജാളിയും പിണഞ്ഞ ഗവർണറാകട്ടെ സർവകലാശാലകളിൽ ചാൻസലർ എന്ന നിലയിലുള്ള തന്റെ അധികാരം കവരുന്ന 3 ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവെച്ചതിന്റെ ആവേശത്തിലാണ്. സർവകലാശാലയിൽ തന്റെ പരമാധികാരം പ്രയോഗിക്കാനുള്ള അവസരം ഉടനെ വീണുകിട്ടിയല്ലോ. തന്നെ തെരുവിൽ കരിങ്കൊടി കാട്ടിയ SFA-ക്കാർക്കും അതിന് ഒത്താശ ചെയ്ത സർക്കാരിനും തിരിച്ച് പണി കൊടുക്കാനും കഴിഞ്ഞു. ഈ വർഷം സെപ്റ്റംബറിൽ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് കേരളത്തിലെ സർവകലാശാലകളെ ശുദ്ധീകരിച്ച് അടങ്ങുമെന്ന വാശിയിലാണത്രേ ഗവർണർ. അപ്പോൾ അദ്ദേഹം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UPയിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നും കേന്ദ്രമന്ത്രിയാവുമെന്നൊക്കെ കേട്ടതോ? എങ്കിൽ ഗവർണർ സ്ഥാനം ഉടനെ ഒഴിയേണ്ടി വരില്ലേ? സംഭവിച്ചതല്ല നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. നുറങ്ങ് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ സമാപനത്തിൽ DCC പ്രസിഡന്റ് പാലോട് രവി ജനഗണ മംഗളം പാടിയെന്ന് വാർത്ത. ഗുണപാഠം: ദേശീയഗാനം കാണാതെ പഠിച്ച് പാടുന്നവർക്ക് മേലിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകാവൂ.